നമസ്കാരം ശ്രീ ജോജി വർഗീസ്. ന്യൂസിലൻഡിൽ കാട്ടുപന്നിയുടെ ഇറച്ചി കഴിച്ച ശേഷം ഗുരുതരാവസ്ഥയിലായിരുന്ന കുടുംബത്തിലെ മലയാളി കുടുംബത്തിലെ മൂന്ന് പേരും ഇപ്പോൾ വീട്ടിലെത്തി അവർ കാര്യമായി മെച്ചപ്പെട്ടു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളോട് അറിയാൻ കഴിഞ്ഞത്. അവരുടെ കുടുംബ വക്താവ് എന്ന രീതിയിൽ എന്താണ് ഇപ്പോഴത്തെ അവരുടെ ആരോഗ്യസ്ഥിതി എന്ന കാര്യം താങ്കൾക്ക് ആദ്യം ഒന്ന് പറയാൻ കഴിയുമോ?
നമസ്കാരം. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവര് റിക്കവറി പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവരുടെ കോൺസ്റ്റന്റ് ആയിട്ട് അവർക്കുള്ള ദേഹവേദനയും ട്രെമേഴ്സ്, കൈ വിറയ്ക്കുക, അതുപോലെ തന്നെ എപ്പോഴും ഒരു ക്ഷീണം തോന്നുന്നു, കോൺസ്റ്റന്റ് ഫറ്റീഗ് എന്നുള്ള ഒരു കണ്ടീഷനിലാണ് അവർ നീങ്ങുന്നത്. ബട്ട് എന്നാലും ഡേ ടു ഡേ ഇംപ്രൂവ്മെന്റ് കാണിച്ചു വരുന്നു. പക്ഷെ ഇത് എത്രത്തോളം മുന്നോട്ട് എത്ര ടൈം എടുക്കുമെന്ന് നമുക്ക് പറയാനാവത്തില്ല. ഇപ്പം കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫറ്റീഗ് എന്ന് പറയുന്നത് അതിപ്പോ ഒരു ഒന്നോ രണ്ടോ മൂന്നോ മാസം കൊണ്ടൊന്ന് മാറിയാൽ മാത്രമേ ഒരു നോർമൽ ജോലിയും കാര്യങ്ങളൊക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സുബി ഒരു നേഴ്സാണ്. സുബിയുടെ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ വീണ്ടും ഫുൾ ടൈം എംപ്ലോയ്മെന്റിലോട്ട് തിരിച്ചു പോകാൻ പറ്റുമെന്നുള്ള ഒരു അതുപോലത്തെ കൺസേൺസ് ഒക്കെ ഉണ്ട്.
ഓക്കെ, സ്വാഭാവികമായിട്ട് അപ്പോൾ ഉയർന്നൊരു സംശയം ഇപ്പോൾ ചികിത്സയ്ക്ക് വലിയൊരു ചിലവായി, അതുപോലെ തന്നെ അവിടുത്തെ അവർക്ക് നിത്യജീവിതത്തിനുള്ള ചെലവുകളുണ്ട്. അതെല്ലാം എങ്ങനെയാണ് ഇപ്പോൾ അവർ എങ്ങനെയാണ് കണ്ടെത്തുന്നത്?
ഇപ്പൊ മറ്റ് മൊമെന്റ് നടക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളൊരു കുറെ സ്ഥലത്തു നിന്ന് എയ്ഡിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫണ്ടിങ് ആയിട്ട് ഒരുപാട് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് കിട്ടിയിട്ടുണ്ട്. ഓർഗനൈസേഷൻസ് ആയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കിട്ടിയിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് കുറെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഒരു 6 to 7 months ഇങ്ങനെ ആ കോൺട്രിബ്യൂഷൻസിന്റെ ബേസിസിൽ നീങ്ങാൻ പറ്റും. ബട്ട് മുന്നോട്ട് അവർക്ക് പോകണമെങ്കിൽ ACCയുടെ ഒരു കവറേജ് വേണം. അപ്പം ആ ACC കവറേജിനുള്ള ഹോസ്പിറ്റൽ വഴിയുള്ള ക്ലിയറൻസും അതിനുള്ള പേപ്പേഴ്സ് എല്ലാം ഇന്നലെ കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, ഞാൻ ACC എന്ന് പറയുന്നത് ആക്സിഡന്റ് ക്ലെയിം എന്നുള്ളതാണല്ലോ അല്ലേ?
ACC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡന്റ് കോമ്പൻസേഷൻ കോർപ്പറേഷൻ.
ആക്സിഡന്റ് കോമ്പൻസേഷൻ കോർപ്പറേഷൻ. ഓക്കെ, അപ്പൊ ഞാൻ അതിലേക്ക് വരാം. അതിനുമുമ്പ് ഒറ്റ കാര്യം കൂടി, ഇവരുടെ ഒരു ആരോഗ്യസ്ഥിതിയെ കുറിച്ച്. ഇപ്പോൾ എത്രത്തോളം ചെലവ് ആശുപത്രിയിൽ ആയിട്ടുണ്ടെന്ന കാര്യം ഒന്ന് പറയാൻ കഴിയുന്നതാണ്? എത്രത്തോളം സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും.
So, Shibu and Subi kim, hospital expenses illa because they are permanent residents ayonda. Now, ammachikku mathramana bill vannirikkunnathu. Ammachiyude first bill vannirikkunna roughly 200,000 inde merl aanu, $100,000 inde merl aanu vannirikkunna.
Okay.
Pashcha billin rendu bhagam undayirunnu, adinu oru neuro section undayirunnu, pinne oru pathology section undayirunnu. Neuro section idoru neurological disorder aanu nalla reethiyil consider cheyidund. അവർ അവരുടേതായിട്ടുള്ള ടെസ്റ്റുകളും സ്റ്റഡീസും ആണ് നടത്തിയിരിക്കുന്നത്. വിച്ച് മീൻസ് ഒരു ദിവസം തന്നെ മൂന്ന് പേരെയും പല ടൈമിൽ MRI സ്കാനിങ്ങും ബാക്കിയുള്ള ടെസ്റ്റിങ്ങും അങ്ങനെ പോയിരുന്നു. എന്റെ എല്ലാവരും സംസാരിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഞങ്ങളിപ്പം കാശ് തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ആ ഒരു 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 ആർഗ്യുമെന്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ആ ന്യൂറോ സെക്ഷൻ ഓഫ് ദ ബിൽ മാറ്റി. അപ്പം ബിൽ ഇപ്പം 70,000 വന്ന് നിൽക്കുകയാണ്.
ഓക്കെ, ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ അതിനകത്ത്?
ഇല്ല, ഇൻഷുറൻസ് ഇല്ലല്ലോ.
നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇൻഷുറൻസ് ഒന്നും അങ്ങനെ
എടുത്തിട്ടില്ല. അമ്മയ്ക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇൻഷുറൻസ് ഇല്ല, എടുത്തില്ലായിരുന്നു.
ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഞാനിപ്പോൾ ഇതിന്റെ ഒരു മെഡിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബോട്ടുലിസം എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന മാരകമായ ഒരു അവസ്ഥയാണെന്നായിരുന്നു ആദ്യം റിപ്പോർട്ടുകളെല്ലാം വന്നിരുന്നത്. ഇപ്പോൾ ബോട്ടുലിസം അല്ല എന്ന രീതിയിൽ കഴിഞ്ഞ മാസം അവസാനത്തോടുകൂടി അവിടുത്തെ ആരോഗ്യ ബോർഡ് തന്നെ, ഡിസ്ട്രിക്ട് ഹെൽത്ത് ബോർഡ് തന്നെ മാധ്യമ റിലീസ് ഇറക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇവർക്ക് സംഭവിച്ചതെന്ന കാര്യം ഇപ്പോഴെങ്കിലും വ്യക്തമായിട്ടുണ്ടോ?
ഇല്ല, ഇതുവരെ ഒരു ഒരു ക്ലാരിറ്റി ഇല്ല അതിന്. ഞങ്ങളോടും പറഞ്ഞിരുന്നു, ഇൻക്ലൂഡിംഗ് ദ ഫാമിലിയോടും. അവർ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം വരെ അവരോട് പറഞ്ഞിരുന്നു ഇത് ബോട്ടിലിസം ആണ്, ഞങ്ങൾക്ക് ടെസ്റ്റ് റിസൾട്ട്സ് വരാനുള്ള താമസം മാത്രമേ ഉള്ളൂ. എന്താണ് ഇത്രയും താമസിക്കുന്നതെന്ന് ചോദിച്ചതിന്റെ ഒരു ആൻസർ അവർ പറഞ്ഞു, ബോട്ടിലിസം ഒരുപാട് സ്ട്രെയിനുകളുണ്ട്, അതെല്ലാം കൂടെ ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഓരോ സ്ട്രെയിനും 2-3 ആഴ്ച എടുക്കും ടെസ്റ്റ് ചെയ്യാന്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഡിസ്ട്രിക്ട് ഹെൽത്ത് ബോർഡ് തന്നെയാണ്. ഒരു മീഡിയ പ്രഷർ മുന്നോട്ട് വരുന്നു എന്ന് മനസ്സിലായപ്പം അവര് സ്റ്റേറ്റ്മെന്റ് നേരെ തിരിച്ചിട്ട് ഇത് ബോട്ടിലിസം അല്ല, ഇത് പോയ്സണിങ് ആണ്, പക്ഷെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പോയ്സണിങ് വന്നിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഇന്നലെ കിട്ടിയിരിക്കുന്ന ലെറ്ററിനകത്ത് അത് തന്നെയാണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്, വി ക്യാൻ കൺഫേം ദാറ്റ് ദിസ് ഇസ് നോട്ട് എൻ ഇൻഫെക്ഷൻ, ദിസ് ഇസ് എ ന്യൂറോടോക്സിക് പോയ്സണിങ് ഓഫ് എൻ അൺഡിറ്റർമിൻഡ് കോസ്.
ഓ, ന്യൂറോടോക്സിക് പോയ്സണിങ് ഓഫ് എൻ അൺഡിറ്റർമിൻഡ് കോസ്. എന്താണ് കാരണമെന്ന് അറിയാത്ത ഒരു വിഷബാധയാണെന്നാണ് പറയുന്നത്. അപ്പൊ അത് എന്താണ് ഈ വിഷബാധ എന്ന് ഇനി കണ്ടെത്താനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്?
ഹോസ്പിറ്റലിൽ നിന്ന് അവർ ദേ ഹാവ് സ്റ്റോപ്ഡ് കംപ്ലീറ്റ്ലി. അവർക്ക് പേഷ്യൻസിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് ഇനി ഇതെന്താന്ന് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾക്ക് ഒരു വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, എങ്ങനെയെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. ഷിബുവിനും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഒരു രണ്ടാം ജീവിതം എന്നും പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയായിരുന്നു. അന്നേരം അന്നേരം രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ACC പറയുന്നു ഈ കോസ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് ഇൻഫെക്ഷൻ ആണെങ്കിൽ ഞങ്ങൾ തരത്തില്ല, പോയിസണിങ് ആണെങ്കിൽ ഞങ്ങൾ കവർ ചെയ്യും. അപ്പൊ അവിടെയാണ് ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് വരുന്നത്, വേർ ഈ കോസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്.
അതായത് ബോട്ടുലിസം ആണെങ്കിൽ ആക്സിഡന്റ് കോമ്പൻസേഷൻ കിട്ടില്ല, മറിച്ച് ഒരു പോയിസണിങ് പോലുള്ള അപകടം സംഭവിച്ചാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ?
കറക്റ്റ്.
ഓക്കെ ഓക്കെ.
സോ അതായത് ഫസ്റ്റ് ട്രിഗർ. പിന്നെ രണ്ടാമത്തെ ട്രിഗർ എന്ന് പറയുന്നത് ഇത് ഓക്കെ, ഇവർ തിരിച്ചു വന്നു, റിക്കവറി അവർ അധികം നാൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല. ദേ ഒരു ഒന്നര ആഴ്ച കൊണ്ട് റീഹാബിലിറ്റേഷൻ വാർഡിൽ നിന്നും അവർ വീട്ടിൽ വിട്ടു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ അതേ സ്പീഡിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമെന്ന്. പക്ഷെ അങ്ങനെ നീങ്ങുന്നില്ല, ഇപ്പോഴും വേദനയും വേദന മാറുന്നില്ല, കൈക്കും കാലിനും അങ്ങനെ ബലം തിരിച്ചു കിട്ടുന്നില്ല. നടക്കുമ്പോഴൊക്കെ ഋഷിഭു നടക്കുമ്പോഴൊക്കെ ചിലപ്പം കാലിന് കംപ്ലീറ്റ്ലി ബലമില്ലാതെ അങ്ങ് ആയിപ്പോവും. നേരത്തെ പറഞ്ഞ സുബയുടെ കൈ വരയ്ക്കുന്നു. അമ്മച്ചിക്കാണെങ്കിൽ ഒരു ഒരു കാലിന് കംപ്ലീറ്റ്ലി മരവിച്ചിരിക്കുകയാണ്, അതിനകത്ത് ഒരു ഫീലിംഗും ഇല്ല. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി ഇനി ലോങ് ടേം ആണെങ്കിലും എന്നാൽ ഇനി തിരിച്ച് റെഗുലർ വർക്കിലോട്ട് പോകാൻ പറ്റുന്നെന്ന് പറയാൻ പറ്റത്തില്ല. സോ അത്രയും നാളത്തേന് ഒരു ACC കവറേജ് വളരെ അത്യാവശ്യമാണല്ലോ.
ഓക്കെ,
അപ്പൊ ഇതിന്റെ കോസ് ഒന്ന് ഡിറ്റർമിൻ ചെയ്ത് കിട്ടിയേ പറ്റൂന്നുള്ളൊരു ഡിസിഷൻ അന്നേരം എത്തിയ.
ഓക്കെ, അങ്ങനെയാണോ നിങ്ങൾ ഇന്നലെ ഈ ഡിസ്ട്രിക്ട് ഹെൽത്ത് ബോർഡുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു, ആ മീറ്റിംഗിൽ പോയത് അങ്ങനെയായിരുന്നോ?
അങ്ങനെയായിരുന്നു മീറ്റിംഗ് പോയത്. അപ്പം ഞങ്ങൾ മര്യാദയ്ക്ക് ചോദിച്ചപ്പം ഈ പറയുന്നത് എല്ലാം ഗവൺമെന്റ് ഏജൻസീസ് ആയതുകൊണ്ട് അവര് ഈ ഫോം പൂരിപ്പിക്കൂ, ഒരു മാസം കഴിഞ്ഞ് നമുക്ക് കാണാം. വേറൊരു ഡിപ്പാർട്ട്മെന്റ് പറയുന്നു, ECC പറയുന്നു DHP നോട്ട്സ് അയച്ചു തരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പൊ എത്ര നാൾ എടുക്കും ചോദിച്ചപ്പോൾ പറഞ്ഞു ആദ്യം DHP അയക്കട്ടെ, പിന്നെ 3 മാസം ഞങ്ങൾ ഇത് പഠിക്കും, നോട്ട്സ് പഠിക്കും, എന്നിട്ട് ഒരു മാർച്ച് അവസാനം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു റിപ്ലൈ തരാം. സോ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ലോയർ, എന്താ പറയുന്ന ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് കേസ് ആയതുകൊണ്ട് ലോയർ സ്റ്റെപ്പ് ഇൻ ചെയ്തത്. അപ്പൊ പുള്ളിക്കാരത്തി ഒരു മിനിമൽ ഫീസിന് ഇത് ഏറ്റെടുത്തല്ലാന്ന് പറഞ്ഞു, അതിന് പുള്ളിക്കാരത്തി അത് ടേക്ക് ഓവർ ചെയ്തു. ആൻഡ് വിത്തിൻ എ വീക്ക് ആൻഡ് എ ഹാഫ് ലീഗൽ നോട്ടീസസ് വിട്ടപ്പം തന്നെ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എല്ലാം വളരെ താല്പര്യത്തോടെ ആ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് മുന്നോട്ട് വരുന്നു. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് DHPയോട് പറഞ്ഞ് ACC ഇത്രയും ഡോക്യുമെന്റേഷൻ വേണം, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൊടുക്കാൻ ഇത്രയും മടി, സംഗതികൾ ഇത്ര നിങ്ങൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലുണ്ടെങ്കിൽ കാരണം എന്തോന്ന് പറയാം. അപ്പൊ കാരണം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നലെ CEO മീറ്റ് ചെയ്തത്, ഡിസ്ട്രിക്ട് ഹെൽത്ത് ബോർഡിന്റെ CEO മീറ്റ് ചെയ്തത്. അദ്ദേഹം അന്നേരമാണ് ഒരു ലെറ്റർ തന്നത്, ദാറ്റ്സ് ഫൈൻ, നിങ്ങൾക്ക് ഇപ്പൊ ACC അത്യാവശ്യമാണെങ്കിൽ ഞങ്ങൾ വിൽ മൂവ് ഓൾ ആ മെക്കാനിസംസ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ എന്നുള്ളത്. അപ്പൊ അന്നേരം തന്നെ ലെറ്ററും ഇഷ്യൂ ചെയ്തു.
ഓക്കെ, അപ്പൊ അതായത് പോയിസണിംഗ് ആണ്, പോയിസണിംഗ് സംഭവിച്ചതാണെന്നുള്ള കാര്യം ഉടൻ തന്നെ ACC എത്തുന്നതായിരിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു ഇവർക്ക് ക്ലെയിം കിട്ടില്ല എന്നുള്ള ഒരു ആശങ്ക മാറി കിട്ടിയിരിക്കുകയാണോ? ഇനി ACC നിന്ന് ക്ലെയിം കിട്ടാൻ മറ്റെന്തെങ്കിലും തടസ്സമുണ്ടോ?
ACC സ്പോക്സ് പേഴ്സൺ അല്ലെങ്കിൽ അവരുടെ കേസ് മാനേജേഴ്സ് പറയുന്നത് ഇല്ല, ഇനിയും തടസ്സങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഈ ആക്സിഡന്റ് കോമ്പൻസേഷൻ കിട്ടുകയാണെങ്കിൽ എത്രത്തോളം സഹായം അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയും?
ആക്സിഡന്റ് കോമ്പൻസേഷൻ കിട്ടുവാണെങ്കിൽ 3 കാര്യങ്ങൾ നടക്കും. ഒന്ന്, അമ്മച്ചിയുടെ ഹോസ്പിറ്റൽ ബിൽ കൊടുക്കേണ്ടി വരത്തില്ല, മൊത്തമായിട്ട് അവർ കവർ ചെയ്യും. 2, സുബിക്കും ഷിബുവിനും അവരുടെ മന്ത്ലി സാലറിയുടെ 80% അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നിടം വരെ കൊടുത്തോണ്ടിരിക്കും.
ഓക്കെ,
സോ 80% ഓഫ് യുവർ മന്ത്ലി ഓർ ആനുവൽ പേ എല്ലാ മാസവും അല്ലെങ്കിൽ അവർ കൊടുത്തോണ്ടിരിക്കും ടിൽ ദേ ക്യാൻ ഗോ ബാക്ക് ടു വർക്ക്. 3, സുബിക്കും ഷിബുവിനും ഇനിയും എന്തൊക്കെ മെഡിക്കൽ എക്സ്പെൻസസ് വരുമോ, സച്ച് ആസ് ഫിസിയോതെറപ്പി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മെഡിസിൻ ആണെങ്കിൽ അങ്ങനെ, അവരുടെ തിരിച്ച് ജോലിക്ക് പോകാൻ എയ്ഡ് ചെയ്യുന്ന എന്തൊക്കെ മെഡിക്കൽ എക്സ്പെൻസസ് വരുമോ അതെല്ലാം ACC കവർ ചെയ്യും.
ഓക്കെ ഓക്കെ, സ്വാഭാവികമായിട്ടും അത് ലഭിക്കുകയാണെങ്കിൽ സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, വലിയ പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാൻ
കഴിയും.
ഓക്കെ ഓക്കെ, അതെ അതെ. കുട്ടികൾ ഇപ്പോൾ നാട്ടിലാണോ ഉള്ളത്?
കുട്ടികളിപ്പോ
ഷിബുവിന്റെ അമ്മയാണല്ലോ എലിയമ്മ. നാട്ടിൽ തിരിച്ചു പോകുന്ന കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? എപ്പോൾ പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ
ഞാൻ അവരുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന്, കാരണം അവർ പിള്ളേരെ കണ്ടിട്ട് ഒരുപാട് നാളായി. അതുപോലെ തന്നെ അവരുടെ എക്സ്റ്റൻഡ് ഫാമിലി ഈ പേപ്പറിനകത്ത് വായിക്കുന്നതല്ലാതെ ഇവരെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല ഈ പ്രശ്നം തുടങ്ങിയ പിന്നെ. അതുകൊണ്ട് എല്ലാവർക്കും ഇവരെ കാണണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, ഇവർക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടുത്തെ ഈ എന്താ പറയുക ACC ക്ലിയറൻസും വേറൊരു, ഇപ്പം ദേ ആർ നോട്ട് ക്ലിയർ ടു ഫ്ലൈ, ദേ ഹാവ് വണ്ടി ഓടിക്കാനുള്ള ക്ലിയറൻസ് ഇല്ല, ജോലി ചെയ്യാനുള്ള ക്ലിയറൻസും ഇല്ല. 9th January ഒരു ഫോളോ അപ്പ് ഉണ്ട്.
ഓക്കെ,
ഫോളോ അപ്പിന് അറ്റ്ലീസ്റ്റ് ക്ലിയറൻസ് ടു ഫ്ലൈ കിട്ടുവാണെങ്കിൽ ഈ മാസം അവസാനം ആകുമ്പോഴത്തേന് അല്ലെങ്കിൽ ബിഫോർ ദാറ്റ് തേർഡ് വീക്ക് ആകുമ്പോഴത്തേന് അവർ നാട്ടിൽ പോകും.
എല്ലാവരും പോകുന്നുണ്ടോ?
എല്ലാവരും കൂടെ ഒരുമിച്ച് പോകും.
ഓക്കെ, ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഉണ്ടായിരുന്ന അവരുടെ അവസ്ഥയെക്കുറിച്ച് താങ്കൾ മറ്റൊരു അഭിമുഖത്തിൽ സംസാരിച്ച് ഞാൻ കണ്ടിരുന്നു. എന്തായിരുന്നു യഥാർത്ഥമുള്ള അവസ്ഥ, ഒന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയുമോ താങ്കൾക്ക്?
ഇനീഷ്യലി അവര് വന്നപ്പോ ഒരുപാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ടൈമിൽ അവർ ഒരുപാട് വോമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഒരുപാട് ഇൻവോളണ്ടറി മസിൽ സ്പാസംസ്, ഒരുപാട് ട്വിച്ചിങ്, ജേർക്കിങ്, ഓൾമോസ്റ്റ് ഒരു ഫിറ്റ്സ് കണ്ടീഷൻ പോലെ ഉള്ള ജേർക്കിങ് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഓൺസെറ്റ് ഓഫ് പാരാലിസിസ് വരുന്നത്. അപ്പൊ കുറച്ച് കുറച്ച് ദിവസത്തേന് ശാന്തമായി, ഒരു അനക്കവും ഇല്ലാതായി. ഓൾമോസ്റ്റ് ഒരു കോമ സ്റ്റേറ്റില്, ഞാൻ കംപ്ലീറ്റ്ലി കോമ എന്ന് പറയുന്നില്ല, കാരണം കണ്ണ് എപ്പോഴും തുറന്നിരിക്കും. കണ്ട് നല്ല ബ്ലഡ് ഷോട്ട് ആയിരുന്നു, നല്ല ചോമ്പുണ്ടായിരുന്നു. ഇങ്ങനെ കുറെ ദിവസം അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പറയുന്ന ജേർക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഈ തവണ ജേർക്കിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര ഇന്റെൻസിബിലി സ്ട്രോങ് ആയിട്ടായിരുന്നു. അപ്പൊ എല്ലാ മസിലും ഭയങ്കരമായിട്ട് വലിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. നമ്മുടെ ഷിബുവിനെയൊക്കെ നാലഞ്ച് നേഴ്സസ് വേണമായിരുന്നു ഒന്ന് റെസ്ട്രെയിൻ ചെയ്യാന്, നാലഞ്ച് മെയിൽ നേഴ്സസ് വേണമായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് കട്ടിലെ തന്നെ ഒന്ന് റെസ്ട്രെയിൻ ചെയ്യാൻ. അപ്പൊ അവരുടെ എന്താ പറയുന്ന ഹെൽത്തിന് തന്നെ ഇഞ്ചുറിയസ് ആവുമെന്നുള്ള സിറ്റുവേഷൻ ആയി. കാരണം ഈ കൈയൊക്കെ എടുത്ത് താഴോട്ട് ഇടുമ്പോഴും ഒക്കെ ആ കട്ടലിന്റെ സൈഡിലൊക്കെ ചെന്ന് അടിക്കുക, അല്ലെങ്കിൽ കട്ടലിന് താഴെ വീഴുക. പിന്നെ ഇവർക്ക് ഫീഡ് ചെയ്യാനും ബ്രീത്ത് ചെയ്യാനുള്ള ട്യൂബ്സും സാധനങ്ങളും എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം വലിച്ചു പൊട്ടിക്കുക. ഇതുപോലത്തെ സിറ്റുവേഷൻസ് വന്നപ്പോഴാണ് മൂന്നുപേരെയും ബെഡിലോട്ട് റെസ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് വന്നത്.
മൂന്നുപേരെയും ബെഡിലേക്ക് റെസ്ട്രെയിൻ ചെയ്യേണ്ടി വന്ന ഒരവസ്ഥ.
അപ്പോ അതും പക്ഷെ വളരെ നമ്മളങ്ങനെ എന്താ പറയുന്ന ഒരു 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 ഹൊറണ്ടസ് സിനിമാറ്റിക് ഒരു വിഷ്വൽ അല്ല അതിന്. ബിക്കോസ് എവറി അവർ ഈ റെസ്ട്രെയിൻഡ് അവർ എടുത്ത് മാറ്റി ആ റെസ്ട്രെയിൻഡ് ചെയ്തിരിക്കുന്ന പോയിന്റ് ക്ലീൻ ചെയ്യുക, അതിന് എയർ കൊടുക്കുക. കാരണം ഓൺസെറ്റ് ഓഫ് സെക്കൻഡറി ഇൻഫെക്ഷൻ ഒന്നും തന്നെ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തോണ്ടായിരുന്നു. ഈ ഹോസ്പിറ്റൽ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫ് ആൻഡ് ഡോക്ടേഴ്സ് എനിക്ക് വാക്കുകളില്ല, അത്രയ്ക്ക് അമേസിംഗ് ആയിരുന്നു.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ജോജി വർഗീസ്, ഇത്രയധികം കാര്യങ്ങൾ ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാ മലയാളികൾക്കും വേണ്ടി വിശദീകരിച്ചതിനെ.
താങ്ക് യു.